പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. മുള്ളികൾക്കിടയിലെ ചെറുനാരകം എന്ന ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. യേശുക്രിസ്തു തന്റെ ജീവിതകാലത്ത് 3.5 വർഷക്കാലം ഇവിടെ മാനവരാശിയോട് അറിയിച്ച സത്യമാണ്, സന്ദേശമാണ്, സുവിശേഷമാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 24:14 യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വാക്യമാണ് ഈ ശുശ്രൂഷയുടെ ആധാരം. അതോടെ യുഗം അവസാനിക്കും. അതുകൊണ്ട് അതിന് വളരെ പ്രാധാന്യമുണ്ട്. ശ്രദ്ധയോടെ നമുക്ക് ആ വാക്യം കേൾക്കാം.
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും.
ഭൂലോകത്തിലൊക്കെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും, അതാണ് യേശു പ്രസംഗിച്ചത്. അതോടെ അവസാനം. കഴിഞ്ഞ നാളിൽ അത് മറയപ്പെട്ടിരുന്നു, എന്നാൽ ഈ അന്ത്യകാലത്ത് അത് അറിയിക്കുന്നു. അതിന്റെ സൈനാണ്, അതോടെ യുഗം തീരുകയാണ്. പ്രിയ സഹോദരന്റെ അന്ത്യകാലത്ത് തന്റെ ജനത്തെ ഒരുക്കുവാൻ തക്കവാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 5-ാം നില കെട്ടുവാൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകുകയില്ല, നിങ്ങൾ എന്തിനാണെന്നറിയാം. ഇത് അനേക എപ്പിസോഡുകളുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഞാൻ നമുക്ക് പറഞ്ഞുതരാം, അതിൽ പോയി ആദ്യം മുതലുള്ളത് കേട്ട് നിങ്ങൾ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ആത്മീയമായിട്ട് വളരുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അതായത് ദൈവം ഈ ഭൂമിയെ, തൻ്റെ പ്രോപ്പർട്ടിയെ വാഴുവാൻ തക്കവണ്ണം ഒരു മാനേജ്മെന്റ് ടീമിനെ ഒരുക്കുകയാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ ദൈവം നിർമ്മിച്ചത്. അതാണ് രാജ്യത്ത സുവിശേഷം. 1:21 ദൈവം പറയുന്നു, തന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ വാഴുവാൻ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതിനെ ഭൂമിയെ വാഴുവാനാണ്. അതാണ് സത്യം. പക്ഷെ ഈ സത്യം നമ്മളിന്ന് മോഷ്ടിക്കപ്പെട്ടു. അതാണ് പിശാച് ചെയ്തത്, മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ സ്വർഗം മോഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊന്നു, അതോടെ നമ്മൾ നശിപ്പിച്ചു. അപ്പൊ നമ്മളിപ്പോ 5-ാം നില കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 5-ാം നില എന്ന് പറയുന്നത് അതിന്റെ 1:21 5 നിലകളായിട്ടാണ് ഈ വാഴ്ചയിലേക്ക് എത്തുന്നത്. ഈ സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി പിന്നെ വാഴുക. അപ്പോൾ വാഴണമെങ്കിൽ 5-ാമത്തെ സ്റ്റെപ്പിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ 5-ാമത്തെ സ്റ്റെപ്പ് ഇന്ന് നമ്മൾ നടക്കണമെങ്കിൽ 7 നില കെട്ടിയേ പറ്റും. പക്ഷേ 7 നിലയിൽ ഇന്ന് രക്ഷിക്കപ്പെട്ട പൈതലിന്റെ ജീവിതത്തിൽ 4-ാം നിലയാണ് രക്ഷിക്കപ്പെടുക. സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറഞ്ഞ് അത്രേ ഈ ഭൂമിയിലെ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യന് പറ്റുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാൽവിൽക്കുശിലെ യാഗത്തിൽ വിശ്വസിക്കുന്നതോടുകൂടെ ആ വ്യക്തിക്ക് 4-ാം നില സൗജന്യമായി കിട്ടാൻ ദൈവം സഹായിക്കുന്നു. സാൽവേഷൻ, രക്ഷ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അത് കഴിഞ്ഞാൽ അടുത്തത് അവനെ എംപവർ ചെയ്തെങ്കിൽ മാത്രമേ അവന് സബ്ഡ്യൂ എന്ന 6-ാം നിലയും 7-ാം നില ഡൊമിനിയൻ വാഴ്ച എന്ന 7-ാം നിലയും കിട്ടുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 5-ാം നില കിട്ടുവാൻ തക്കവണ്ണം മനുഷ്യനെ എംപവർ ചെയ്യാൻ സഹായിക്കുകയാണ് ഇവിടെ. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കണ്ടു, പിശാച് വന്ന് സത്യം മോഷ്ടിച്ചു. കള്ളം വരുന്നു മോഷ്ടിക്കും. യോഹന്നാൻ 10:10 മോഷ്ടിക്കാനും അതോടെ അറുക്കുക എന്ന് വെച്ചാൽ കൊല്ലുക, സെപ്പറേറ്റ് ചെയ്യുക, അറുക്കുവാനും തുടർന്ന് നശിപ്പിക്കാനും അത്രേ. എന്നാൽ കർത്താവ് വന്ന് ജീവൻ തരാൻ സമൃദ്ധിയായി തരുവനാണ്. അതിന് ഇതേപോലെ തന്നെ 3 സ്റ്റെപ്പുണ്ട്. കർത്താവ് വന്ന് ആദ്യത്തെ 3.5 വർഷക്കാലം പിശാച് എന്താണോ മോഷ്ടിച്ചത് അത് തിരിച്ചു തന്നു, ദൈവരായത്തിന്റെ വചനങ്ങൾ. പക്ഷെ പലർക്കും മനസ്സിലായില്ല. അതോടൊപ്പം തന്നെ കർത്താവ് എന്ത് ചെയ്തു, അടുത്ത സ്റ്റെപ്പ് അവൻ അറുത്തെങ്കിൽ അറുത്തതിനെ തിരിച്ചു ചേർക്കാൻ ഇതാ കാൽവരി ക്രൂശിൽ തന്റെ യാഗത്തിലൂടെ ദൈവത്തോടകന്നവരെ ഇതാ തന്റെ ക്രൂശിലൂടെ തിരികെ ചേർത്തു, പുതിയ സൃഷ്ടികളാക്കി, ദൈവത്തോട് നിരപ്പിപ്പിച്ചു, അർത്ഥത്തിനെ ചേർത്തു, അതിൽ വീണ്ടും ജനിപ്പാൻ നമുക്ക് അവസരം നൽകി. അപ്പോഴാണ് നമ്മൾ യേശു രക്ഷകനായി സ്വീകരിച്ചത്. ഈ ആത്മീയ മർമ്മങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. യേശു രക്ഷകനായി സ്വീകരിച്ചു, നമ്മൾ ആ യേശുവായിട്ട് ഒന്നായി ചേർന്നു. പിന്നെ തുടർന്നുള്ള കാലത്ത് കർത്താവ് നമ്മളോട് പറയാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, ഇനിയും മരണത്തിന്റെ അവസ്ഥ നിങ്ങൾ തുടരരുത്, എന്നിൽ വസിച്ചില്ലെങ്കിൽ നിങ്ങളെ കത്തിച്ചു കളയത്തേയുള്ളൂ, ഒന്നിനും കൊള്ളത്തില്ല നിങ്ങളെ. പക്ഷേ എന്നിൽ വസിപ്പിൻ, നിങ്ങൾ വളരെ ഫലം കാക്കും. എന്താണോ ഫലം, പിതാവിന്റെ ഇഷ്ടമാണ് ഫലം. പിതാവിന്റെ ഇഷ്ടവുമായി ഐക്യത്തിലേക്ക് കടന്നു വരിക, അങ്ങനെ ഒന്നായി തീരുക എന്നുള്ള എഹദ് എന്നുള്ള വാക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി. എഹദ് 2 വാക്കുകളാണ് നമ്മൾ, 2 ഹെബ്രായ വാക്കുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് മൂത്ത് എന്ന് വെച്ചാൽ മരണം. നന്മ തിരുമലെ കുറിച്ച് അരുവൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കും. എഹദ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് വൺ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ദൈവവുമായി ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഒന്നായി തീരുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നമ്മൾ ഒന്നായി തീരുകയാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ്, ദൈവത്തിൻ്റെ ഒരു അവയവമായി തീരുകയാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ സന്ദേശം നമ്മൾ മനസ്സിലാക്കി, കർത്താവായ യേശു പിതാവിനെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന കാര്യം, ഇതാ ആ ഗോഡ് ഹെഡിൽ ഉള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ, വി ആർ യുണൈറ്റഡ് വൺ. അവരും ഒന്നായിത്തീരണം. എങ്ങനെ? ക്രിസ്തുവിലൂടെ. അപ്പൊ യുണൈറ്റഡ് വൺ ആയിത്തീരണം, യഹദ് ആയിത്തീരണം. അത്ഭുതപൂർവമായ വാക്കുകളാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു ചിന്ത കർത്താവ് നമുക്ക് തരുമ്പോൾ നമുക്ക് അതിൽ വസിക്കാൻ, ആ മുന്തിരി വള്ളി അതിൽ വസിക്കണം. അവിടെയാണ് ഫലം കടന്നു വരുന്നത്, അവിടെ നമ്മൾ ശക്തിപ്പെടും, ബലപ്പെടും. മനുഷ്യപുത്രന്മാർ ദൈവപുത്രനായ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവർ ബലപ്പെടും, ശക്തിപ്പെടും, ഫലം കായ്ക്കുവാനായിട്ട് തുടങ്ങും. ഇത് മനസ്സിലാക്കുക. ഇതാ ഇതുമായി ബന്ധപ്പെട്ട് യഹദ് എന്നുള്ള വാക്ക് നമുക്ക് പരിചയമില്ലാത്ത വാക്കാണ് അല്ലേ? മൂത്തും പരിചയമില്ല, പക്ഷേ നമുക്ക് നമ്മൾ സ്ഥിരം മൂത്ത് കണ്ടുകൊണ്ടിരിക്കുക. മൂത്തിലാണ്, നമ്മൾ മരണത്തിലാണ്. മരണത്തെ നമ്മൾ ജയിക്കണം. അതിന് തക്കവണ്ണം കർത്താവ് നമ്മൾ ഒരുക്കി അവസാന ശത്രുവായ മൂത്ത് മാറിപ്പോകും. ഇതാ യഹദ് നിങ്ങൾക്ക് കുറിച്ച് കൂടുതൽ മനസ്സിലാകുമെന്നൊക്കെ ഉണ്ടോ? ചില വാക്കുകളും കൂടെ അതുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് വൺ ആയി തീരുകയാണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ സന്ദേശം കേട്ടു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, 7 എമിറേറ്റ്സുകൾ ഒരുമിച്ച് കൂടുന്നു. USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, 50 സ്റ്റേറ്റുകളുണ്ട് ഏകദേശം, അത് ഒരുമിച്ച് ചേരുന്നു. യുണൈറ്റഡ് നേഷൻസ്, ഇതാ പല നേഷനുകളെല്ലാം ഒരുമിച്ച് ചേർന്നു. അതിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഒന്നിലധികം ഒരുമിച്ച് ചേർന്നതിനെയാണ്, ഒരുമിച്ച് ചേർന്ന് ഒന്നായതിനാണ് യഹദ് എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ തന്നെയാണ്, യഹോവയാ ഞാൻ, ഇസ്രായേലെ കേൾക്ക, യഹോവയാ ഞാൻ, യഹദാകുന്നു. അവിടെ നമുക്ക് ആരംഭിക്കാം വീണ്ടും. ആവർത്തനം 6:4, Deuteronomy 6:4.
ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ.
യഹോവ ഏകൻ തന്നെ, ആ ഏകൻ എന്നുള്ള വാക്ക് ഹെബ്രായ ഭാഷ യഹദ് എന്നുള്ള വാക്കാണ്, യുണൈറ്റഡ് വൺ. നമ്മൾ കഴിഞ്ഞ സന്ദേശം തന്നു, അതിന്റെ അർത്ഥം നമ്മൾ വായിച്ചു. ഇതാ യഹദ് ഈസ് ദ ഹീബ്രൂ വേർഡ് ഫോർ വൺ, ബട്ട് മോർ പ്രിസൈസ്ലി ഇറ്റ് മീൻസ് എ സിംഗിൾ എൻറ്റൈറ്റി ബട്ട് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ പാർട്ട്. ഒന്നിലധികം ചേർന്നാണ്, യുണൈറ്റഡ് വൺ ആണ്, യുണൈറ്റഡ് വൺ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന പല വാക്കുകളും കഴിഞ്ഞ സന്ദേശത്തിൽ നാം മനസ്സിലാക്കി, അതും കൂടി നിങ്ങൾ കേൾക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതാ ഇനി അതുമായുള്ള ബന്ധത്തിൽ ചില വാക്കുകളൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓൾ ലോർഡ് ഐ ലവ് യു. ഇതാ യഹദ് ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ സന്ദേശം ചിന്തിച്ചു. കർത്താവ് യേശു ക്രിസ്തു മത്തായി സുവിശേഷം 28:18-19 വാക്യങ്ങളിൽ പറയുന്നു, ആ യഹദിൽ എത്ര പേരുണ്ടെന്ന് വിശദീകരിച്ച് കാണിക്കുക. അവിടെ കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ഉള്ളിലുള്ള ആ പേരുകൾ വിളിച്ചു പറയുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിലല്ല നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. അനുസരിച്ച് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിലും ഇത് വലിയ കാര്യമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ കർത്താവിനെ അനുസരിച്ച് കർത്താവിൻ്റെ പുറകെ കർത്താവിനെ അനുഗമിച്ച് പോവുക. ഇതിനെ ഓർത്ത് ഇനി തർക്കിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിന് സംഭവം ധാരാളം തർക്കങ്ങളുണ്ട്. ഒരു തർക്കത്തിന് ഞാൻ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് എഴുതിയിട്ടാലും ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ല. കാരണം അവർക്കൊക്കെ ഒറ്റ റെസ്പോണ്ട് അവർക്കൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കണ്ണാടിയിലൂടെ കടമൊഴിയായി കാണും, അപ്പോഴോ നാം മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അല്പമായി അറിയുന്നു, അപ്പോഴോ നാം പൂർണ്ണമായി അറിയും. ഇതാണ് ഏത് കമന്റിനും താഴെ എനിക്കുള്ള മറുപടി. മനസ്സിലായോ? തർക്കിക്കാനൊന്നും സമയമില്ല. കാരണം നമ്മുടെ പലതിലും നമ്മൾ കുറവുള്ളവരാ അല്ലേ, അറിവിൽ. പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, യേശുവിനെ അനുഗമിക്കുന്ന വീഴ്ച വരുത്തരുത്. അവിടെയാണ് ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. വീഴ്ച വരുത്തിയാൽ എല്ലാം പോയി. അതിൽ വസിച്ചോ, കർത്താവ് ഇതേപോലെ സത്യങ്ങൾ നമ്മളെ അറിയിക്കും. അവിടെയാണ് നമ്മുടെ ഫലമായിട്ട് മാറുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവുമായുള്ള ബന്ധത്തില് ദൈവത്തിൽ ഉൽപ്പത്തി പുസ്തകം 1 ഒരു വാക്യവും 3 ഒരു വാക്യവും നമ്മൾ വായിച്ചു. അവിടെ ആ യുണൈറ്റഡ് വൺ നമ്മൾ കണ്ടു. ഒന്നും കൂടി ഇത് തൊട്ടിട്ട് നമുക്ക് കൊണ്ടുപോവാം. 1:26 വായിച്ചേ.
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക.
ശ്രദ്ധിച്ചേ, നാം നമ്മുടെ സ്വരൂപത്തിൽ, നാം എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, നമ്മുടെ സ്വരൂപത്തിൽ. ഞാൻ എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കട്ടെ എന്നല്ല പറഞ്ഞത്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അതായത് യുണൈറ്റഡ് വൺ ആണത്. അപ്പൊ തന്നെ മൂന്നാം അധ്യായത്തിലും മനുഷ്യൻ മനുഷ്യനുണ്ടാക്കുന്ന കാര്യം, അപ്പൊ മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനും ഒരു യുണൈറ്റഡ് വൺ ആണ്. ഇനി ഫ്യൂച്ചറിൽ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ മനുഷ്യന് യുണൈറ്റഡ് വൺ ആണ്. ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായിരിക്കുന്നത് പോലെ മനുഷ്യൻ ആത്മാവ് ദേഹി ദേഹമാണ്, യുണൈറ്റഡ് വൺ ആണ്. ഇതെപ്പോഴും ശ്രദ്ധിച്ചോളണം, യുണൈറ്റഡ് വൺ ആണ്. ഇനി ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ ഈ യുണൈറ്റഡ് വണ്ണില് വില്ല് ഒന്നേ ഉള്ളൂ, വില്ല് ഇഷ്ടം ഒന്നേ ഉള്ളൂ, യാതൊരു മാറ്റവുമില്ല, ഇഷ്ടം ഒന്നേ ഉള്ളൂ. നിങ്ങള് ദൈവത്തെക്കുറിച്ച് പലതും പല അഭിപ്രായമുണ്ട് അല്ലേ, എപ്പോഴും ശ്രദ്ധിച്ചോളണം, വില്ല് ഒന്നേ ഉള്ളൂ. വൺ വിൽ ആൻഡ് മൾട്ടിപ്പിൾ ആക്ഷൻസ്, യുണൈറ്റഡ് വൺ, ഫസ്റ്റ് പേഴ്സൺ റെസനേറ്റ്. ആദ്യത്തെ വ്യക്തിയാണ് സംസാരിക്കുന്നത്, ചിന്തകൾ ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് ഇറങ്ങുള്ളൂ, മറ്റ് വ്യക്തിത്വങ്ങൾ അത് നടപ്പിലാക്കുകയുള്ളൂ. അവർക്ക് വില്ലില്ല, വില്ലുണ്ട് പക്ഷെ വില്ല് എക്സർസൈസ് ചെയ്യത്തില്ല. ആ എക്സർസൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ, സ്വന്തമായിട്ട് എക്സർസൈസ് ചെയ്തില്ല, ഈ ഫസ്റ്റ് വ്യക്തിയുടെ വില്ല് എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കിയുള്ളതെല്ലാം പ്രവർത്തിക്കുന്നത്. യുണൈറ്റഡ് വൺ, അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതാ വീണ്ടും മൂന്നാം അധ്യായം, മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം അവിടെ ദൈവം പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളത് കഴിഞ്ഞ ചിന്തയിൽ നമ്മൾ ചിന്തിച്ചു, എന്നാൽ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് അറിവില്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കിക്കോട്ടെ. ഉൽപ്പത്തി 3:22,
യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു.
ദൈവം പറയാണ് നമ്മിൽ ഒരുത്തനെ പോലെ, നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പൊ നമ്മിൽ ഒരാളല്ല, എണ്ണം കൂടുതലുണ്ട്, ഒരുത്തനെ പോലെ ആയിരിക്കുന്നു, ഒരുത്തനെ പോലെ. അപ്പോഴോ യഹോവ ഏകൻ തന്നെ, ദൈവം ഏകൻ തന്നെ. എങ്ങനെ ഏകൻ? യുണൈറ്റഡ് വൺ. ഇനി ആ എത്ര പേരുണ്ടെന്നുള്ളതാണ്, എങ്ങനെയാണ് ആ യുണൈറ്റഡ് വൺ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നത്. മത്തായി 28:18 കണ്ടു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലല്ല, നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഇനി ഈ ഓപ്പറേഷൻ ഒരു വ്യത്യസ്ത തലത്തിൽ ചെയ്യുന്നത് കൂടി നമുക്കൊന്ന് കണ്ടിട്ട് അയഹദ് നമുക്കൊന്ന് ഉറപ്പിക്കാം. ഇതാ 107:20 യേശു ക്രിസ്തു സൺ വചനമാംസമായി നമ്മുടെ വസിച്ചു, നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ അറിയാം അല്ലേ, വചനമാംസമായി. ഇനി 107:20 അതിന്റെ 20 ഒന്ന് വായിച്ച്.
അവൻ തന്റെ വചനത്തെ അയച്ചു, അവരെ സൗഖ്യമാക്കി.
സതീജി, 107:20 ദൈവം എന്ത് ചെയ്തു? തന്റെ വചനത്തെ. ആരാണ് വചനം? കർത്താവായ യേശു തന്നെയാണ് ഈ വചനം. തന്റെ വചനത്തെ അയച്ചു. അപ്പോ താൻ എന്തയച്ചു? തന്റെ വചനത്തെ. അപ്പോ ഈ വചനം ആരുടെ ഇഷ്ടമാണ് ചെയ്യണേ? തന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ആളെ കുറിച്ച് പറയാം. ഇവിടെ വചനത്തെ അയച്ചത്, വേറൊരു ഭാഗത്ത് പറയുമ്പോൾ പറയാണ്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. രണ്ട് കേസിലും ഞാൻ എന്റെ വചനത്തെ അയക്കുന്നു. അടുത്ത കേസിൽ പറഞ്ഞു ഞാൻ എന്റെ. അപ്പൊ ഇതൊക്കെ ആരുടെ തന്നെയാ? ഒറ്റയാളുടെയാ. ഇപ്പൊ നമുക്ക് പറയാം, ഇതാ നിങ്ങള് നിങ്ങളുടെ പേര്, ഇതിപ്പോ ബിജു എന്നാണെങ്കിൽ ബിജു പറയാണ്, എന്റെ മനസ്സ് അതൊന്നാണ്, അത് സോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ പറയാണ് എന്റെ ശരീരം അതേതുമായിട്ട് ബന്ധപ്പെട്ട ശരീരം ബന്ധപ്പെട്ട ഇതുപോലെ ദൈവം പറയാണ്. കാരണം ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്, യുണൈറ്റഡ് വൺ ആണ് മനുഷ്യനും. ദൈവം പറയാണ് ഞാൻ എന്റെ വചനം അയച്ചു, അത് നമ്മുടെ സോളുമായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. പിന്നെ പറയാണ് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, അത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് നമ്മളുമായിട്ട് വരുമ്പോ. അപ്പോ ഇവിടെ പറയണം ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. കേട്ടിട്ടുണ്ടോ എസ് കെ 36:27 വായിക്കും.
ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും.
ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് നേരത്തെ പറഞ്ഞു ഞാൻ എന്റെ വചനത്തെ അയച്ചിട്ട് നിങ്ങളെ സൗഖ്യമാക്കും. ഇവിടെ പറയുന്നത് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എന്റെ വഴികളിൽ. അപ്പോ എല്ലാത്തിന്റെ ഉദ്ദേശം ആ എന്റെ എന്ന് പറയുന്ന അസ്തിത്വം അതാണ് പിതാവ്. എന്റെ എന്ന് പറയുന്ന അസ്തിത്വത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുകയാണ് വചനവും ആത്മാവും. ശ്രദ്ധിച്ചേ, ഇതാ നിങ്ങളുടെ പേര് റോണി എന്നാണ് ചിന്തിക്കുക. ആ റോണിയുടെ ഇഷ്ടം നിവർത്തിക്കുകയാണ് റോണിയുടെ ശരീരം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചപ്പോ മനുഷ്യൻ ആത്മാവാണ്. അതായത് അവന്റെ ദൈവപുത്രന്റെ പാട്ട് ആത്മാവാണ്, അവന്റെ ദേഹി മനുഷ്യന്റെ പാട്ടാണ്. അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുമ്പോഴാണ് അവന്റെ ശരീരം, അത് ആ ചിന്തകൾ ചെയ്യാനുള്ള ഒരു ഉപകരണത്തിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്, അവന്റെ ആത്മാവിലൂടെ ദൈവം കമാൻഡ് കൊടുക്കുന്നു. ആത്മാവിനാണ് ചിന്ത, ശ്രദ്ധിച്ച് കേൾക്കണേ അല്ലെങ്കിൽ മനസ്സിലാവില്ല. ആത്മാവിനാണ് ചിന്ത, അവന്റെ ദേഹി ആ ചിന്ത ഏറ്റെടുക്കുന്നു, അവന്റെ ശരീരം ആ ദേഹിയാൽ നിയന്ത്രിക്കപ്പെടുന്നു, ഡ്രൈവ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ശരീരത്തിലൂടെ ആരുടെ ഇഷ്ടം? ആത്മാവിന്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്യപ്പെടുന്നു. എത്ര ഇഷ്ടമുണ്ടല്ലോ, ഒറ്റ ഇഷ്ടമേ ഉള്ളൂ. ആർക്ക് മാത്രം ഇഷ്ടമുള്ളൂ? ആത്മാവിന് മാത്രമേ ഇഷ്ടം ഉള്ളൂ. ഇത് മനസ്സിലാക്കുക, പിതാവിന് മാത്രമേ ഇവിടെ ആ സെൽഫ് വിൽ ഉള്ളൂ. നമുക്ക് ആയിരിക്കുന്നത് പോലെ നമ്മൾ ഏകനല്ലേ, ഇതേപോലെ ദൈവവും ഏകനാണ്, യുണൈറ്റഡ് വൺ. നമ്മളോ യുണൈറ്റഡ് വണ്ണ, മൂന്ന് ഭാഗങ്ങൾ ആത്മാവ് ദേഹം ദേഹി, യുണൈറ്റഡ് വണ്ണ നമ്മളും, ദൈവവും ഏകനാണ്. ചിന്ത പിതാവിന്, ആ ഇച്ഛ പിതാവിൽ മാത്രമേ ഉള്ളൂ, സെൽഫ് വിൽ. ശ്രദ്ധിച്ചാട്ടെ, ദാ ബാക്കി രണ്ട് ഭാഗം വേർഡ് ആൻഡ് ദ സ്പിരിറ്റ്, ഇവർക്ക് സെൽഫ് വിൽ ഉണ്ടെങ്കിലും ദേ വിൽ നോട്ട് എക്സർസൈസ് ദെയർ സെൽഫ് വിൽ പേഴ്സണലി. അവരുടെ സ്വന്തം ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി അത് അവർ എക്സർസൈസ് ചെയ്യില്ല. പകരം അവരത് എക്സസൈസ് ചെയ്യുന്നത് മുഴുവൻ പിതാവിന്റെ ഇഷ്ടം നടപ്പിലാക്കാനാണ്. നമ്മളും അങ്ങനെ ആയിരിക്കണം, ആത്മാവിന്റെ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ സോളും ശരീരവും എക്സസൈസ് ചെയ്യപ്പെടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഒന്നാകുന്നത്, യുണൈറ്റഡ് വൺ. അങ്ങനെയുള്ളവർക്കെ അവസാന സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. ദൈവത്തിന്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. റോമ 8:14 ഒറ്റ വില്ലേ ഉള്ളൂ. ഇനി ഗോഡ് ഹെഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവ് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഗോഡ് ഹെഡ് നമ്മളെ പോലെ തന്നെ, കാരണം നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ലേ. Two selfless actions, one self-will action. ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവത്തെ മനസ്സിലാക്കാൻ, കാരണം നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 17 ആ 2-3 വാക്യം താഴേക്ക് എഴുതിയിരിക്കുക, 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയാൻ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നാലേ പറ്റൂ. അപ്പൊ ദൈവന്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം ദൈവദാസനോട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദൈവം അവരുടെ ഹൃദയത്തിൽ പറഞ്ഞത് ഇത് അവരോട് അറിയിക്കണം. അവർക്കതൊരു അത്ഭുതമായി മാറി. അതായത് ഗോഡ് ഹെഡ് നമ്മളെ പോലെ തന്നെയാണ്, കാരണം നമ്മളും ദൈവസാദൃശ്യത്തിൽ ഉണ്ടാക്കിയ. ഗോഡ് ഹെഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടു സെൽഫ് ലെസ് ആക്ഷൻ, അതായത് ഗോഡ് ഹെഡിലെ മൂന്ന് ഭാഗങ്ങളിൽ രണ്ട് ഭാഗങ്ങൾക്ക് എന്തില്ല, അവരുടെ സെൽഫിൽ ഒരാക്ട് ചെയ്യില്ല. ഒരൊറ്റ ഭാഗം മാത്രമേ സെൽഫ് വില്ലിൽ ആക്ട് ചെയ്യുള്ളൂ, അതാണ് പിതാവ്. പുത്രൻ സെൽഫ് വില്ലിൽ ആക്ട് ചെയ്യില്ല, പരിശുദ്ധാത്മാവ് സെൽഫ് വില്ലിൽ ആക്ട് ചെയ്യില്ല. ഇവർ രണ്ടുപേരും നമ്മളുടെ ദേഹിയും ശരീരവും പോലെയാണ്. ദേഹി സെൽഫിൽ ആക്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ വീണുപോയി, നമ്മളെല്ലാം തെറ്റിപ്പോയി താന്താന്റെ സ്വയത്തിലേക്ക് മാറിപ്പോയി. പക്ഷെ ഗോഡ് ഹെഡിലേക്ക് വരുമ്പോ ഇതാ ഒരു സെൽഫ് വിൽ ആക്ഷൻ, അതാണ് പിതാവ്. രണ്ട് സെൽഫ് ലെസ് ആക്ഷൻ, അതാണ് സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇതുവരെ കർത്താവ് പറഞ്ഞു കേട്ടിട്ടില്ലേ, പിതാവിനെ കുറിച്ച് പറയുമ്പോൾ, കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം പിതാവിനെ കുറിച്ച് പറയാം. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനാണ് യഹോവയാൻ ദൈവം, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ശ്രദ്ധിച്ചേ, പിതാവിനെ കുറിച്ച് പറയുമ്പോൾ. എന്നാൽ പുത്രൻ എന്ന് പറയുമ്പോൾ എന്നാ പറഞ്ഞെന്ന് അറിയാമോ? പിതാവ് സെൽഫ് വിൽ ആക്ഷന്. പുത്രനെ കുറിച്ച് പറയുമ്പോൾ പറയാ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുക ഇല്ല. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുക ഇല്ല, ഇതാ പുത്രനെ കുറിച്ച് പറയുമ്പോ പറയുന്നേ. പക്ഷെ നമ്മള് ഈ ഭാഗത്തൊക്കെ വളരെ എററായി പോയി, കാരണം ഈ ഏകസത്യമായി നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും കുറിച്ച് അറിയുന്ന നിത്യജീവൻ അവിടെയൊക്കെ വളരെ എററായി പോയി. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോഴോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാ, അവൻ സ്വയമേ ഒന്നും ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവ് സ്വയമേ ഒന്നും ചെയ്യത്തില്ല, വചനമാവുന്ന ക്രിസ്തുവ് സ്വയമേ ഒന്നും ചെയ്യത്തില്ല, പിന്നെ ആര് മാത്രമേ സ്വയമേ ചെയ്യുന്നേ? പിതാവ് മാത്രമാ ചെയ്യുന്നേ. അപ്പൊ പിന്നെ യേശു എന്നാ ചെയ്യണേ? യേശു പറയാണ്, എന്റെ പിതാവ് എന്താണോ കാണിച്ചു തരുന്നത് അത് ഞാൻ ചെയ്യുന്നു, അല്ലാതെ എനിക്കൊന്നും സ്വയമേ ചെയ്യാൻ പറ്റത്തില്ല, കഴിയത്തില്ല എനിക്ക്. കാരണം വി ആർ യുണൈറ്റഡ് വൺ. ആ വൺ ആയതിന്റെ കാരണം ഞങ്ങളുടെ എല്ലാ ഇഷ്ടം ഒന്നാ. ഞങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ പിതാവിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. പരിശുദ്ധാത്മാവോ ഒന്നും സ്വയമായി ചെയ്യത്തില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചില വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇപ്പോ നമുക്ക് ആ യുണൈറ്റഡ് വൺ, എഹദ് എന്നുള്ള ആ ബ്യൂട്ടിഫുൾ ആ മിസ്റ്ററി നമുക്ക് മനസ്സിലാവും. പിതാവിനെ കുറിച്ച് പറയുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സാറയ്ക്ക് ഒരു പൈതൽ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ സാറ ചിരിച്ചു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 18:14 പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത കാര്യവുമുണ്ടോ? പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഒന്നും ചെയ്യാൻ സ്വയമേ കഴിയത്തില്ല എന്ന് പറയുന്ന യേശുവിനെ പോലെയല്ല, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ദ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:19 വായിച്ചു.
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
വാട്ട് എ ബ്യൂട്ടിഫുൾ മിസ്റ്ററി ഈസ് ദിസ്. കർത്താവ് പറയാണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ. അപ്പൊ കർത്താവിന്റെ വാക്ക് പ്രകാരം ദൈവത്തിന്റെ പ്രവൃത്തി എവിടെന്നാ തുടങ്ങുന്നേ? പിതാവിൽ നിന്ന് തുടങ്ങുന്നേ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വളരെ ക്ലിയറാ. പിന്നെ എങ്ങനെയാ ചെയ്യുന്നത്? താഴേക്ക്.
അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ആ വണ്ണം തന്നെ ചെയ്യുന്നു.
അപ്പോ വചനമാകുന്ന ക്രിസ്തുവിന്റെ ഫോക്കസ് മുഴുവൻ എവിടെയാ?
പിതാവിലാ.
എല്ലാം പിതാവിലാ. നമ്മളുടെ സോളിന്റെ, ഹൃദയത്തിന്റെ ഫോക്കസ് മുഴുവൻ എവിടെയായിരിക്കും എന്നറിയാമോ? ക്രിസ്തുവിലൂടെ ഇതേ പിതാവിലായിരിക്കണം. ഇനി പരിശുദ്ധാത്മാവിലേക്ക് തിരിയാമോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 12 മുതൽ വായിക്കാം.
ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിവില്ല.
കാരണം ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ദൈവരാജ്യത്തെ കുറിച്ച്, പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് വഹിക്കാനുള്ള കഴിവ് ഇല്ല, കേൾവിക്ക് അറിയ കപ്പാസിറ്റി ഇല്ല. താഴേക്ക്.
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇതാണ് നമ്മൾ നേരത്തെ കേട്ടത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ വഴി നടത്തും. അപ്പോ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇനി ശ്രദ്ധിച്ചോട്ടോ, പരിശുദ്ധാത്മാവും സെൽഫ് വിൽ ഓപ്പറേഷൻ ഇല്ല. വായിച്ചു താഴേക്ക്.
അവൻ സ്വയമായി സംസാരിക്കാതെ,
ആ പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ
താൻ കേൾക്കുന്നത് സംസാരിക്കുകയും.
അപ്പൊ താൻ കേൾക്കുന്നത്, താൻ എന്താ കേൾക്കുന്നേ? ക്രിസ്തുവിൽ നിന്നുള്ള വചനം. ക്രിസ്തു ആരെ ഫോക്കസ് ചെയ്തിരിക്കണേ? പിതാവിനെ, പിതാവിന്റെ ചിന്തയെ. അപ്പൊ പിതാവിന്റെ ചിന്തയെ ക്രിസ്തു ഫോക്കസ് ചെയ്യുന്നു. ആ പിതാവ് ചെയ്ത് കാണുന്നല്ല, തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ആ യുണൈറ്റഡ് വൺ ആയിരിക്കുന്നത്. തുടർന്ന് ആ ചിന്തകൾ സ്വീകരിക്കുന്നു, ആ ചിന്തകൾ വചനമായി പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് സ്വയമായിട്ടൊന്നും ചെയ്യത്തില്ല, താൻ ഈ ക്രിസ്തുവിൽ നിന്ന് കേൾക്കുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ആ പരിശുദ്ധാത്മാവ് ഇത് കേട്ടാൽ ഉടനെ എന്നാ ചെയ്യും? നമ്മൾ ക്രിസ്തുവുമായി യുണൈറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇത് അറിയിച്ച് തരും. നമ്മളിത് അറിയിച്ചു തരുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അതിൽ വസിച്ചാൽ നമ്മൾ ആരുമായി ഒന്നായി? ദൈവവുമായി ഒന്നായി. നമ്മൾ യഹദായി മാറി, ദൈവവുമായി യഹദായി മാറി. ഇന്ന് യഹദായി മാറുന്നില്ല, കാരണം നമ്മൾ പരിശുദ്ധാത്മാവ് ഇത് അറിയിക്കാൻ വരുമ്പോൾ നമ്മൾക്ക് വേറെ ബിസിനസ്സാ. കാരണം പിശാച് നമ്മുടെ ഉള്ളിൽ വേറെ കുറെ ട്രൂത്ത് അല്ലാത്തതിന് ട്രൂത്തിനെ മറയ്ക്കാൻ കുറെ ഇട്ട് വന്നിരിക്കുക. ലോകവും ലോക സ്നേഹവും, അതുകൊണ്ടാണ് പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ച നിധി ലോക സ്നേഹത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തെ ലോകത്തിലുള്ള നീ സ്നേഹിക്കരുത്. കാരണം നീ ഇത് പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുമ്പോൾ നിനക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ പറ്റണ്ടേ? ലോകത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിവില്ല. അപ്പൊ നിന്റെ അകത്തുള്ള ലോകചിന്തകളാണ് എങ്കിൽ നിനക്കത് കേൾക്കാൻ പറ്റില്ല, നിനക്ക് ഏഹതാകാനേ പറ്റുകയില്ല. ഇതുകൊണ്ടാണ് ആ കുഞ്ഞു ചോദിച്ചതിന്റെ ഉത്തരം, ഈ ജനത്തിന് ഇത് ഇത്രയും കേട്ടിട്ട് ഇവർക്ക് എന്താണ് ഇതിൽ വഴി നടക്കാൻ പറ്റാത്തത്? ഇതിൽ വഴി നടക്കാൻ പറ്റാത്ത ഇവരുടെ ഹൃദയം, ഇവരുടെ ദർശനം മുഴുവൻ ലോകമാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് ഇവർ കേൾക്കുന്നില്ല, ഇവർ കേൾക്കുന്ന പുറത്ത് നിന്ന് ഇതേപോലെ ഒരു മനുഷ്യൻ പറയുന്ന അവർ കേൾക്കുന്നത്. ചെവി കൂടെ, ഈ ചെവി കൂടെ, ശരീരത്തിന്റെ ചെവി കൂടെ, ഇവരുടെ അകത്തുള്ള ചെവിയിലൂടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഇവർക്ക് കേൾക്കാൻ പറ്റണില്ല. കാരണം ഇവരുടെ ലോകസ്നേഹം വിടാൻ, ഇവരുടെ ദർശനം വിടാൻ ഇവർക്ക് മനസ്സില്ല. അവരെങ്ങോട്ടേക്ക് പോകും? അവർ നിത്യമായ നരകത്തിലേക്ക് പോകും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നേ? കർത്താവ് പറയുന്നത് ജയിക്കുന്നതിന് ഇത് അവകാശമാക്കുന്നല്ലേ. മോളെ, മോനെ, നീ ഇങ്ങനെ പോയാൽ ജയിക്കുമോ? ജയിക്കുമോ? കർത്താവിന്റെ വചനം പറഞ്ഞു, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവിതത്തിൽ നിന്ന് മാച്ചു കളയത്തില്ലെന്നാ. ദൈവത്തിന്റെ വലിയ ദയാൽ ജീവിതത്തിൽ പേരുണ്ടാകാൻ ദൈവം നമ്മളെ സഹായിച്ചു. പക്ഷേ നമ്മൾ കളയുടെ കൂട്ടുകൂടി, ഈ ലോകത്തിലെ ലോകമക്കളുടെ കൂട്ടുകൂടി, അതിന്റെ ദർശനവും പിടിച്ച് നമ്മൾ അവരുടെ കൂട്ടത്തിൽ പോയാൽ നമുക്കല്ലേ നഷ്ടം? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ യഹദായി മാറണം, ദൈവവുമായി യഹദായി മാറണം. ആ പരിശുദ്ധാത്മാവ് നമുക്ക് അറിയിച്ചു തരുമ്പോൾ അതിൽ നാം നടക്കുവാൻ തയ്യാറാകണം. ഇതുകൊണ്ടാണ് ഇതാ കൊരിന്ത്യ ലേഖനം 2:9 പറയുന്നത്, ഇതാ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന് ഹൃദയവും തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും, ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പൊ നമുക്കിത് ആരെല്ലാം വെളിപ്പെടുത്തി തരുന്നേ? ദൈവത്തിന്റെ ആത്മാവിനിത് വെളിപ്പെടുത്തി തരുമ്പോ, പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിവുള്ളതല്ല. നമ്മുടെ അകത്ത് ലോകദർശനമാണെങ്കിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ലോകം കേൾക്കാത്തതും കാണാത്തതും നിങ്ങളിപ്പോ ഈ സന്ദേശത്തിലൂടെ കേൾക്കുന്നു. എനിക്ക് എങ്ങനെ ഇത് കിട്ടുന്നേ? എന്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തരുക. ഞാൻ മറ്റു പല മാധ്യമങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് ഈ ലോകം എന്താണ് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് അറിയാനായിട്ട്. പക്ഷെ ദൈവം എന്റെ അകത്ത് വെളിപ്പെടുത്തി തരുക. അപ്പോ മറ്റേ എന്റെ പുറമെയുള്ള പഠനത്തിലൂടെ എനിക്കിത് റിഫൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കി ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? എത്ര ബ്യൂട്ടിഫുള്ളായ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. പിശാച് നമ്മളെ മൂത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളെ യഹത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മൂത്തെന്ന് പറഞ്ഞാൽ കൊല്ലുക, അറുക്കുക. യഹതെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് വൺ ആക്കി തീർക്കുക. ആരെപ്പോലെ? നമ്മുടെ അപ്പനായിരിക്കുന്നത് പോലെ. നമ്മുടെ അപ്പൻ എങ്ങനെയാണ്? ഐ ആം യുണൈറ്റഡ് യഹത്. നിങ്ങളുടെ ദൈവമാകുന്ന ഞാൻ ഏകൻ തന്നെ. ഐ ആം യഹത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കും അങ്ങോട്ടേക്ക് യാത്രയാകാം. കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ആ പിതാവുമായി ഒന്നായി തീരുക. ആ പിതാവിൻ്റെ ഇഷ്ടം ആ ഫലത്തിലേക്ക് നമ്മൾ കടന്നു വരിക. അതിലേക്ക് നമുക്ക് യാത്രയാകാം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമുക്ക് കണ്ണിലടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. കർത്താവേ, ഭൂമിയിലേക്ക് അങ്ങയുടെ ചിന്തകൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് പ്രവഹിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പിതാവേ അങ്ങുമായി ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനത്തിലൂടെ അങ്ങുമായി ഒന്നായിത്തീരുവാൻ യേശു പറഞ്ഞതുപോലെ, പിതാവേ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഐക്യതയുള്ളവരായി യഹദായി മാറുവാൻ, ഒന്നായിത്തീരുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവ്, ഇതൊരു അറിവ് മാത്രമായി അവസാനിക്കാതെ പ്രിയ നല്ല നാഥ, ഇതിൽ നിലകൊള്ളുവാൻ, ഇതിൽ വസിക്കുവാൻ, ഇതിൽ വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ജനത്തിന്റെ സകല ആവശ്യങ്ങളും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. കൂട്ടായിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം വീണ്ടും കാണാൻ കർത്താവിനോട് കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.